ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. മെയ് 2 ഉദ്ഘാടനത്തിനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. 4 വാർഷികം ആഘോഷിക്കാൻ സമിതിന് ധാർമ്മിക അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോന്നി ആനക്കൂട്ടിലെ അപകടത്തിൽ 4 വയസ്സുകാരൻ മരിച്ചതിൽ ഉദ്യോഗസ്ഥതല വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ക്രൈസ്തവർ നാളെ യേശുദേവന്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കും. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും മറ്റു ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ BCA 6 സെമസ്റ്റർ പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കില്ലെന്ന് കണ്ണൂർ സർവകലാശാല. നടൻ ഷൈൻ ടോം ചാക്കോയെ എറണാകുളം ടൌൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നു. വാർത്തകൾ വിശദമായി. മെയ് 2 ഉദ്ഘാടനത്തിനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. 2024 July 13 ട്രയൽ റൺ തുടങ്ങിയ വിഴിഞ്ഞം തുറമുഖം December 3 വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്ത് ഇതുവരെ 263 കപ്പലുകൾ എത്തിയിട്ടുണ്ട്. 2028 മറ്റ് 3 ഘട്ടങ്ങളും കൂടി പൂർത്തീകരിക്കുന്നതോടെ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. ലഹരി വിപത്തിനെതിരെ പുതിയ അധ്യയന വർഷത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണവും അധ്യാപക പരിശീലനവും ഉൾപ്പെടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാസലഹരിയുടെ ദൂഷ്യഫലങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തൽ, അധ്യാപകർക്ക് കൌൺസിലിംഗ് പരിശീലനം, കുട്ടികൾക്ക് കായിക പരിശീലനത്തിന് അധിക സമയം, രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഈ അധ്യയന വർഷം ഏറ്റെടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വേനലവധിക്കാലത്ത് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തും. കുട്ടികളും യുവാക്കളുമാണ് ലഹരിക്ക് ഇരകളാകുന്നതിൽ ഏറെയുമെന്നതിനാൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികൾക്കും ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ കൌൺസിലിംഗ് നൽകുന്നതിന് അധ്യാപകർക്ക് പരിശീലനം നൽകും. പഠന സമ്മർദ്ദം ഒഴിവാക്കി വീടുകളിലേക്ക് മടങ്ങുന്നതിനായി എല്ലാ ദിവസവും അവസാന പിരീഡ് സുംബ ഡാൻസ് പോലെ കായിക പ്രവർത്തനങ്ങൾക്കായി നീക്കിവയ്ക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 4 വാർഷികം ആഘോഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് ഒരവകാശവും ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആഘോഷ പരിപാടികൾ UDF ബഹിഷ്കരിക്കുമെന്നും അദ്ദേഹം ആലുവയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നതെന്നും മലയോര ജനത വന്യജീവി ആക്രമണത്തിൽ കഷ്ടപ്പെടുമ്പോൾ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി. 6 ലക്ഷം കോടി രൂപയുടെ കടക്കെണിയിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുകയാണ്. കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപയാണ് നൽകാനുള്ളതെന്നും പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഗവൺമെന്റിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നുകാട്ടാൻ ബദൽ പ്രചരണ പരിപാടികൾ UDF സംഘടിപ്പിക്കുമെന്നും സതീശൻ പറഞ്ഞു. കോന്നി ആനക്കൂട്ടിലെ അപകടത്തിൽ 4 വയസ്സുകാരൻ മരിച്ചതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക റിപ്പോർട്ട്. റാന്നി DFO ദക്ഷിണ മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. പ്രദേശത്ത് തൂണുകളുടെ ബലക്ഷയം സംബന്ധിച്ച പരിശോധന നടത്തിയിട്ടില്ലെന്നും സുരക്ഷാ പരിശോധനയിൽ വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട്. അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച വനംമന്ത്രിക്ക് കൈമാറും. അടൂർ കടമ്പനാട് അജിയുടെയും ഷാരിയുടെയും മകൻ അഭിറാമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഫോട്ടോയെടുക്കാനായി തൂണിൽ പിടിച്ചപ്പോൾ തൂൺ ഇളകി കുഞ്ഞിന്റെ തലയിൽ വീഴുകയായിരുന്നു. വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന 3 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ 45 പേർക്ക് കൂടി കഴിഞ്ഞ ദിവസം അഡ്വൈസ് മെമ്മോ ലഭിച്ചിരുന്നു. അഡ്വൈസ് മെമ്മോ ലഭിക്കാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ്. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 69 ദിവസത്തിലേക്ക് കടന്നു. നിരാഹാര സമരം ഇന്ന് 31 ദിവസത്തിലേക്കും പ്രവേശിച്ചു. ക്രൈസ്തവർ നാളെ യേശുദേവന്റെ ഉയർപ്പ് തിരുനാൾ ഈസ്റ്റർ ആഘോഷിക്കും. ലോക നന്മയ്ക്കായി കുരിശുമരണം വരിച്ച യേശുക്രിസ്തു 3 ഉയർത്തെഴുന്നേറ്റുവെന്ന വിശ്വാസമാണ് ഈസ്റ്ററിന്റെ അടിസ്ഥാനം. 50 നോമ്പിന്റെ പരിസമാപ്തി കൂടിയാണ് ഈസ്റ്റർ. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും മറ്റു ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. ഈസ്റ്ററിനോടനുബന്ധിച്ച് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ രാത്രി 10:30 ഉയർപ്പിന്റെ തിരുകർമ്മങ്ങൾ ആരംഭിക്കും. കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികനായിരിക്കും. ദേവഗിരി സെയിന്റ് ജോസഫ്സ് ദേവാലയത്തിലും അമലാപുരി സെയിന്റ് തോമസ് ചർച്ചിലും ഉയർപ്പിന്റെ തിരുകർമ്മ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ ഔഷധ കയറ്റുമതി $30 ബില്യൺ കവിഞ്ഞു. 2023-24 സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 9% വർധന കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തി. ജമ്മുകാശ്മീരിൽ നിന്ന് വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവരുടെ എണ്ണം സമീപ വർഷങ്ങളിൽ കുറയുന്നതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2023 അപേക്ഷിച്ച് കഴിഞ്ഞ 2 70% കുറവുണ്ടായി. ഈ വർഷം ഈ മേഖലയിൽ നിന്ന് 3624 തീർത്ഥാടകർ മാത്രമേ പുണ്യയാത്രയിൽ പങ്കെടുക്കൂ. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി 3000 തീർത്ഥാടകരും ഓരോ വർഷവും ഹജ്ജിന് പോകാറുണ്ട്. ഡൽഹിയിലെ മുസ്തഫാബാദിൽ ഇന്ന് പുലർച്ചെ 4 നില കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിച്ചു. ചിലർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക കരൾ ദിനം. ഭക്ഷണമാണ് മരുന്ന് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കരളിന്റെ ആരോഗ്യത്തെക്കുറിച്ചും കരൾ രോഗങ്ങൾ നിയന്ത്രിക്കാനാവശ്യമായ ഭക്ഷണ രീതികളെക്കുറിച്ചും അവബോധം നൽകാനാണ് എല്ലാ വർഷവും April 19 ലോക കരൾ ദിനമായി ആചരിക്കുന്നത്. മെയിൻ പ്രവേശന പരീക്ഷ 2nd സെഷന്റെ ഫലം ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. 24 വിദ്യാർത്ഥികൾ മുഴുവൻ സ്കോറും നേടി. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് ധോണി ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടിയ കാട്ടാന ധോണിയുടെ കാഴ്ച വീണ്ടെടുക്കാൻ 3ാം ഘട്ട ചികിത്സ അടുത്ത ആഴ്ച ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ 2 ഘട്ടത്തിലും ചികിത്സ വേണ്ടത്ര ഫലപ്രദമാകാത്ത സാഹചര്യത്തിലാണ് വനംവകുപ്പ് 3ാം ഘട്ട ചികിത്സയ്ക്ക് ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2023 ജനുവരിയിൽ മയക്കുവെടി വെച്ച് പിടികൂടുമ്പോൾ തന്നെ ആനയുടെ 2 കണ്ണിനും പെല്ലറ്റുകൾ കൊണ്ട് കാഴ്ച തകരാറിലായതായി ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു. ശസ്ത്രക്രിയ പാടില്ലെന്ന വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് തുള്ളിമരുന്ന് ചികിത്സയാണ് നൽകി വരുന്നത്. ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും പുതിയ ചികിത്സ ആരംഭിക്കുക. നിലവിൽ പാപ്പാന്മാരുടെ മേൽനോട്ടത്തിൽ ധോണിയെ കാട്ടിൽ മേയാൻ വിടുന്നുണ്ട്. ആനയുടെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പുരോഗതി ഉണ്ടാവുന്നതിനനുസരിച്ചായിരിക്കും ആനയെ കാട്ടിലേക്ക് വിടുന്ന കാര്യം ആലോചിക്കുകയുള്ളൂവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.
ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ BCA 6ാം സെമസ്റ്റർ പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കില്ലെന്ന് കണ്ണൂർ സർവകലാശാല അറിയിച്ചു. ക്രമക്കേട് കണ്ടെത്തിയ കോളേജിലെ പരീക്ഷ മാത്രമാണ് റദ്ദാക്കിയത്. അൺഎയ്ഡഡ് കോളേജുകളിലെ പരീക്ഷാ നടത്തിപ്പിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താനും സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരെ കോളേജുകളിൽ പരീക്ഷാ ചുമതലയിൽ നിയോഗിക്കാനും തീരുമാനിച്ചു. പരിശോധനയ്ക്കെത്തിയ ഡാൻഡോഫ് സംഘത്തെ കണ്ട് ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ എറണാകുളം ടൌൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. രാവിലെ 10:30 സ്റ്റേഷനിലെത്തിയ ഷൈനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ഇറങ്ങിയോടുന്ന CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹാജരാകാൻ പോലീസ് ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു. ഈസ്റ്ററിനെ വരവേറ്റ് ഹൈറേഞ്ചിൽ ഈസ്റ്റർ ലില്ലിപ്പൂക്കൾ കൂട്ടത്തോടെ വിരിഞ്ഞു. ഒട്ടുമിക്ക മേഖലകളിലും ഈസ്റ്റർ ലില്ലികൾ വർണ്ണവസന്തമൊരുക്കിയിട്ടുണ്ട്. 6, 7 ഇതളോടെ ചുവപ്പും ഓറഞ്ചും കലർന്ന പൂക്കളാണ് ഈസ്റ്റർ ലില്ലിയുടേത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
വേനൽമഴ പെയ്തിറങ്ങിയതോടെ ഹൈറേഞ്ചിൽ ലില്ലിപ്പൂക്കൾ കൂട്ടത്തോടെ വിടർന്ന് കാഴ്ചയുടെ വർണ്ണവസന്തമൊരുക്കുകയാണ്. അടുത്തടുത്ത നിരനിരയായി വളർന്നു നിൽക്കുന്ന ഈസ്റ്റർ ലില്ലികൾ കാണാൻ വലിയ ചന്തമാണ്. ഏപ്രിൽ ലില്ലി എന്നും ഈസ്റ്റർ ലില്ലി ചെടികൾ അറിയപ്പെടും. ഹൈറേഞ്ചിന്റെ മലയോര മേഖലയിൽ കണ്ടുവരുന്ന ഈസ്റ്റർ ലില്ലിപ്പൂക്കൾ വിദേശ ഇനത്തിൽപ്പെട്ട സസ്യമാണ്. ദക്ഷിണ അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇവയുടെ സ്വദേശം. ബാർബഡോസ് ലില്ലി, കൊക്കോവ ലില്ലി എന്നിങ്ങനെയും ഈസ്റ്റർ ലില്ലിക്ക് പേരുകളുണ്ട്. ഉള്ളിയുടേതുപോലുള്ള കാണ്ഡമാണ് ഈസ്റ്റർ ലില്ലിക്കുള്ളത്. ഇതിൽ നിന്നും മുളച്ചുവരുന്ന കുഴലാകൃതിയിലുള്ള തണ്ടുകളിൽ പൂവ് വിരിയും. ഓരോ ിലും 2 പൂക്കൾ വീതമുണ്ടാകും. വീടുകളിൽ ഈസ്റ്റർ ലില്ലി അലങ്കാര ചെടിയായി നട്ടുവളർത്തുന്നവരുമുണ്ട്. വർഷം മുഴുവൻ പൂക്കുമെങ്കിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇവ കൂടുതലായി പുഷ്പിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇവയ്ക്ക് ഏപ്രിൽ ലില്ലി എന്നും ഈസ്റ്റർ ലില്ലി എന്നും ഒക്കെയുള്ള പേര് ലഭിച്ചത്.
നാളെ മുതൽ ഈ മാസം 26 വരെ കേരള ലളിതകലാ അക്കാദമി കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ MT വാസുദേവൻ നായരുടെ സാഹിത്യകൃതികളെ ആസ്പദമാക്കി ചിത്രാങ്കണം മഞ്ഞ് MTയിലേക്കൊരു കലാപ്രയാണം എന്ന ചിത്രപ്രദർശനം സംഘടിപ്പിക്കും. 21 വൈകിട്ട് MTയുടെ മകൾ അശ്വതി വി നായർ ഉദ്ഘാടനം ചെയ്യും. IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ വൈകിട്ട് 3:30 അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സുമായി ഏറ്റുമുട്ടും. കരിപ്പൂർ വിമാനത്താവളത്തിലെ നവീകരിച്ച പൊതു ശൌചാലയം എയർപോർട്ട് ഡയറക്ടർ CV രവീന്ദ്രൻ യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു. അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ശൌചാലയ സമുച്ചയം നവീകരിച്ചത്. എറണാകുളം റൂറൽ പോലീസ് മേധാവി വൈഭവ് സക്സേനയെ ദേശീയ അന്വേഷണ ഏജൻസിയിലെ പോലീസ് സൂപ്രണ്ടായി നിയമിച്ചു. ഡെപ്യൂട്ടേഷന്റെ 5 വർഷത്തേക്കാണ് നിയമനം. കോഴിക്കോട്ട് കോട്ടൂളി തണ്ണീർത്തട പ്രശ്നം നിലനിൽക്കുന്ന ട്രേഡ് സെന്ററിലെ പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രിയും MLA അടക്കം പ്രമുഖർ പങ്കെടുക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. May 2 ഉദ്ഘാടനത്തിനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. 4ാം വാർഷികം ആഘോഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് ധാർമ്മിക അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോന്നി ആനക്കൂട്ടിലെ അപകടത്തിൽ 4 വയസ്സുകാരൻ മരിച്ചതിൽ ഉദ്യോഗസ്ഥതല വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ക്രൈസ്തവർ നാളെ യേശുദേവന്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കും. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും മറ്റു ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ BCA 6ാം സെമസ്റ്റർ പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കില്ലെന്ന് കണ്ണൂർ സർവകലാശാല. നടൻ ഷൈൻ ടോം ചാക്കോയെ എറണാകുളം ടൌൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.